الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي، آمين يا رب العالمين. സത്യവിശ്വാസികളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുള്ളയുടെ കിതാബ് ഉസൂലുൽ ഈമാൻ, അതിലെ അടുത്ത ബാബു ഹുഖൂഖിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞ ബാബിൽ നമ്മൾ അൽ വസീയത്തു ബി കിതാബില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിൻ്റെ കിതാബുമായി ബന്ധപ്പെട്ട വസീയത്തുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്. ഇനി ഈ ബാബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമുക്കുള്ള ബാധ്യതകൾ എന്നീ വിഷയങ്ങളാണ് വരുന്നത്. അത് ഷെയ്ഖ് ആദ്യത്തിൽ കൊടുക്കുന്ന മൂന്നായത്തുകൾ. ഒന്നാമത്തേത് സൂറത്തു നിസാഇലെ 59-ാമത്തെ ആയത്ത്, ഖൗലുല്ലാഹി തആല, യാ അയ്യുഹല്ലദീന ആമനൂ അതീഉല്ലാഹ വ അതീഉർ റസൂൽ വ ഉലിൽ അംരി മിൻകും. സൂറത്തു നൂറിലെ 56-ാമത്തെ ആയത്ത്, വ അഖീമുസ്സലാത വ ആതുസ്സകാ വ അതീഉർ റസൂല ലഅല്ലകും തുർഹമൂൻ. സൂറത്തുൽ ഹഷറിലെ 7-ാമത്തെ ആയത്ത്, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. ഈ മൂന്ന് ആയത്തുകളാണ് ഷെയ്ഖ് ഇതിൻ്റെ തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ കിതാബിൽ ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ഈമാൻ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തിരുന്നു. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത് അവനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, തൗഹീദ് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ്, തൗഹീദ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നമ്മുടെ മേലുള്ള അവകാശം, അല്ലെങ്കിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വീട്ടിൽ കൊടുക്കേണ്ട കാര്യം അതാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹുവിൻ്റെ ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, ഹൽ തദ്രി മാ ഹഖുല്ലാഹി അലാ ഇബാദിഹി വമാ ഹഖുൽ ഇബാദി അലല്ലാഹ്. എന്താണ് അല്ലാഹുവിന് അടിമകളുടെ മേലെയുള്ള അവകാശം, എന്താണ് അടിമക്ക് അല്ലാഹുവിൽ നിന്ന് ഔദാര്യമായി ലഭിക്കുന്ന കാര്യം എന്താണ് എന്നുള്ളത്. അത് നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നൽകേണ്ട അവകാശം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്യുക, മറ്റൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുക. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ നൂനിയയിൽ കൊടുത്ത ചില വരികൾ കാണാം. ഹഖുൽ ഇലാഹി ഇബാദതും ബിൽ അംരി ലാ ബിഹവൻ നുഫൂസ് ഫദാക ലിശ്ശൈത്താനി മിൻ ഗൈരി ഇശ്രാകിം ബിഹി ഷൈഅൻ ഹുമാ സബബൻ നജാതി സബബാ നജാതി ഫഹബദ السببani. حق الاله عباده بالامر. الله سبحانه وتعالى ഉള്ള ഹഖ് എന്താണ്? അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ. ഏതുപോലെ? അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം. ലാ ബിഹവൻ നുഫൂസി, നഫ്സിന്റെ ഹവക്ക് അനുസരിച്ചിട്ടല്ല. ഫദാക ലിശ്ശൈത്താനി, ഒരുത്തൻ തന്റെ ഹവക്ക് അനുസരിച്ച് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്താലോ അത് ആർക്കുള്ള ഇബാദത്തായി മാറും? ഷൈത്താനുള്ളതാണ്. മിൻ ഗൈരി ഇശ്റാകിൻ ബിഹി ഷൈഅൻ, ഒന്നും ഒന്നിനെയും പങ്കുചേർക്കാതെ. ഹുമാ സബബ അന്നജാതി ഫഹബദ സബബാനി, ഈ രണ്ട് കാര്യങ്ങളാണ് വിജയത്തിന്റെ കാരണങ്ങൾ. എന്ത് നല്ല മനോഹരമായ, എന്ത് നല്ല കാരണങ്ങളാണിത്. രണ്ട് കാരണങ്ങൾ പറഞ്ഞ എന്താണ്? ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പങ്കുചേർക്കാതെ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളത്. രണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതുപോലെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളത്. ഒരുത്തന്റെ ഇച്ഛക്കനുസരിച്ചിട്ടോ ഒരുത്തന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടോ അല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതുപോലെ. ഈ രണ്ട് കാര്യങ്ങളാണ് ദീനിന്റെ അടിസ്ഥാനം. ഈ രണ്ട് കാര്യത്തിൽ രണ്ടാമത്തേതുമായി ബന്ധപ്പെട്ട ബാബാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തേത് തൗഹീദ്, അള്ളാഹു സുബ്ഹാനഹു വ തആല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത്. രണ്ടാമത്തേത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന പോലെ മാത്രം ഇബാദത്ത് ചെയ്യുക. അത് യഥാർത്ഥ രൂപത്തിലാകുമ്പോഴാണ് ഷഹാദത്ത് മുഹമ്മദ് റസൂലുള്ളാഹ് ശരിയാകുന്നത്. ഈ രണ്ട് കാര്യങ്ങളെ, ഈ രണ്ട് ഷഹാദത്തിനെ പൊളിച്ചു കളയുന്ന കാര്യങ്ങളാണ് ശിർക്കും ബിദ്അത്തും എന്നുള്ളത്. ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹ എന്നെ അടുത്ത വരികളിൽ പറയുന്നത് കാണാം, അദ്ദേഹത്തിന്റെ നൂനിയയിൽ, വന്നാസു ബഅദു ഫമുശ്രികും ബിഇലാഹിഹി ഔദു ഇബ്തിദാഇൻ ഔലഹുൽ വസ്ഫാനി. ജനങ്ങൾ രണ്ട് ഇനങ്ങളായിരിക്കും, ഒന്ന് അവന്റെ ഇലാഹിൽ ശിർക്ക് ചെയ്യുന്നത്, രണ്ട് ബിദ്അത്തുകൾ ചെയ്യുന്നവർ. ഒന്നാമത്തേത് ശിർക്ക് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ അവര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പൊളിച്ചു കളഞ്ഞു, അല്ലെങ്കിൽ ബിദ്അത്ത് ചെയ്യുന്നവർ മുഹമ്മദ് റസൂലുള്ളാഹ് പൊളിച്ചു കളഞ്ഞു, അല്ലെങ്കിൽ ഈ രണ്ടും ഒരുമിച്ചുള്ള ആളുകൾ. ഇങ്ങനെയായിരിക്കും ആളുകളുടെ ഇനങ്ങൾ ഉണ്ടാവുക എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയാണ്. ഇവിടെ നമ്മുടെ വിഷയം, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? റസൂൽ, രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമായി ഇഖ്ലാസോടുകൂടി ആയിരിക്കണം. രണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ച്, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച എന്ന പോലെ ആയിരിക്കണം. അപ്പോൾ ഒന്നാമത്തെ ഹഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള തൗഹീദ്. രണ്ടാമത്തെ ഹഖ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ളതാണ്, അതാണ് ഇത്തിബാ എന്ന് പറയുന്നത്. ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹ എന്നെ പറയുന്ന വരികളിൽ നൂനിയയിൽ കാണാം, ലില്ലാഹി ഹഖ്ഖുൻ ലാ യകൂനു ലിഗൈരിഹി വലിഅബ്ദിഹി ഹഖ്ഖുൻ ഹുമാ ഹഖാനി. അള്ളാഹുവിനൊരു ഹഖ്ണ്ട്, അത് വേറൊരാൾക്കും ഉണ്ടാവില്ല. എന്താണത്? തൗഹീദാണ്. അടിമകൾക്ക് ഹക്കുകളുണ്ട്, ആ രണ്ട് ഹക്കും രണ്ടായിട്ട് വേർതിരിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ലാ തജ്അലുൽ ഹഖൈനി ഹഖ്ഖൻ വാഹിദ മിൻ ഗൈരി തംയീസിൻ വലാ ഫുർഖാനി. ഈ രണ്ട് ഹക്കുകളെയും നിങ്ങൾ ഒന്നാക്കരുത്, രണ്ടും തമ്മിൽ വ്യത്യാസം, ഒരു വ്യക്തമായ ഒരു വ്യത്യാസമില്ലാതെ രണ്ടും ഒന്നാക്കരുത്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം അവകാശപ്പെട്ട തൗഹീദും ഇബാദത്തും വേർതിരിവില്ലാതെ സൃഷ്ടികളിലേക്കും നീട്ടുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടാവരുത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മുടെ ബാധ്യതകൾ ഇതാണല്ലോ നമ്മുടെ അടുത്ത ബാബ്. പ്രധാനപ്പെട്ട ചില ബാധ്യതകൾ ഈ ബാബിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നാം സൂചിപ്പിക്കുകയാണ്. ഒന്നാമത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യതകളിൽ ഒന്നാമത്തേത്, അൽ ഈമാനു ബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ബി റിസാലതിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള ഈമാൻ, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിലുള്ള ഈമാൻ. അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കണം, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്ന, റസൂലുള്ളാഹിക്ക് വഹിയായി എത്തുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിലെല്ലാം വിശ്വസിക്കണം, അള്ളാഹുവിന്റെ റസൂലാണെന്ന് വിശ്വസിക്കണം. രണ്ടാമത്തേത്, മുഹബ്ബത്തുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്സറു മിൻ മുഹബ്ബത്തിൻ നഫ്സി വൽ മാലി വൽ വാലിദി വൽ വലദി വൽ നാസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹുബ് ഉണ്ടായിരിക്കണം. എന്തിനേക്കാൾ? സ്വന്തത്തിനേക്കാൾ, സ്വന്തം സമ്പത്തിനേക്കാൾ, മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, മറ്റുള്ള എല്ലാ ജനങ്ങളെക്കാളും എന്തുണ്ടായിരിക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് ഹുബ് ഉണ്ടായിരിക്കണം. അതായിരിക്കണം നമുക്ക് ഏറ്റവും ഹുബ്. അതായത് നമുക്ക് സ്വന്തത്തിനേക്കാൾ റസൂലുള്ളാഹിനോടുള്ള ഹുബ് ഉണ്ടാവുക പറഞ്ഞാൽ എങ്ങനെയാണ്? നമുക്ക് സ്വന്തത്തിനൊരു താല്പര്യം വന്ന് വിചാരിക്കുക, നമ്മുടെ നഫ്സിന് ഒരു കാര്യം ഇഷ്ടപ്പെടുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യത്തിനോട് ഒരു താല്പര്യം തോന്നുകയാണ്, എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടം എന്താണോ അതാണ്. അഥവാ നമുക്കിപ്പോൾ ഉദാഹരണത്തിന് താടിയുടെ വിഷയത്തിലൊക്കെ ചില ആളുകൾ താടി വെട്ടി നടക്കുന്നത് കാണാം, അല്ലെങ്കിൽ ചില താടി വടിക്കൽ നിഷിദ്ധമാണ്, അതേസമയം ചില വെട്ടി ഒതുക്കി കാണാം, അതിന് ചില മസലുകൾ അവർ തെളിവ് പിടിക്കുന്നത് കാണാം. എന്നാൽ അതിന്റെ ഒന്നും ആവശ്യമില്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് സ്വീകരിച്ചിരുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന എന്താണ് ആ വിഷയത്തിൽ, അത് മനസ്സിലാക്കുകയും സ്വന്തം നഫ്സിന്റെ ആഗ്രഹത്തെക്കാളും ഇച്ഛയേക്കാളും അത് പാലിക്കുക, ഇതെല്ലാ വിഷയത്തിലും. എല്ലാ വിഷയത്തിലും അങ്ങനെ ആയിരിക്കണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുബ്ബ് എന്ന് പറഞ്ഞാൽ. മൂന്നാമത്തെ ഹക്ക് റസൂലുള്ളാഹിനോട് നാം വീട്ടിൽ കൊടുക്കേണ്ടത് ത്വാഅതുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക എന്നുള്ളതാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ച ഒരുത്തൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന ഒരുത്തൻ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? അള്ളാഹിന്റെ റസൂൽ അനുസരിച്ചിരിക്കും. നമ്മൾ ഒരു വ്യക്തിയെ നമ്മൾ അത്ര വിശ്വസിക്കുകയാണ്, അള്ളാഹിന്റെ റസൂലായിട്ട് നാം വിശ്വസിക്കുന്നു, ആ റസൂല് പറയുന്ന കാര്യങ്ങൾ നമ്മെ സൃഷ്ടിച്ച റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള വഹിയാണെന്ന് വിശ്വസിക്കുന്നു, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറ്റെന്തിനേക്കാൾ നാം സ്നേഹിക്കുന്നു, പിന്നെ റസൂലുള്ളാഹിന്റെ കൽപ്പന കേട്ട നമ്മൾ അതിന് എതിര് ചെയ്യോ? ഇല്ല, അനുസരിക്കും. എത്രയോ ആയത്തുകൾ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും റസൂലിനോടുള്ള അനുസരണം കൽപ്പിച്ചുകൊണ്ട്. അല്ലാഹു തആല പറഞ്ഞു, അതീഉല്ലാഹ വഅതീഉർ റസൂല വഉലിൽ അംരി മിൻകും, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങളുടെ ഭരണാധികാരികളെയും നിങ്ങൾ അനുസരിക്കുക. ഇൻഷാഅല്ലാഹ് ഈ ആയത്തുകൾ വരുമ്പോൾ നമുക്ക് വിശദീകരിക്കാം. വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹു, എന്താണോ റസൂൽ നിങ്ങൾക്ക് കൊണ്ടുവന്നു തരുന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക, എന്താണോ റസൂൽ നിങ്ങൾക്ക് വിരോധിക്കുന്നത് അത് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ അല്ലാഹു തആല പറഞ്ഞു, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിദിനില്ലാ, ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല നമ്മുടെ കൽപ്പന അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം അനുസരിക്കപ്പെടാൻ വേണ്ടിയിട്ടല്ലാതെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലിനെ അനുസരിച്ച് എന്തിനാണ്? ആ റസൂലിനെ നാം അനുസരിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റൊരു ആയത്തിൽ കാണാം, മയ്യുത്തിഉ റസൂല ഫഖദ് അതാഅ അല്ലാഹ വമൻ തവല്ല ഫമാ അർസൽനാക അലൈഹിം ഹഫീള, ആരാണോ അല്ലാഹുവിന്റെ റസൂലിന് അനുസരിച്ചത് അവൻ ആരനുസരിച്ചു? അല്ലാഹുവിനെ അനുസരിച്ചു. ആ പിന്നെ അല്ലാഹ് റസൂലിനെ നിഷേധിച്ച് ജീവിക്കുന്നവരുടെ മേലെ ഒരു ഹഫീളായിട്ട് ഞാൻ നിന്നെ നിയോഗിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. അതുപോലെ ഇതേപോലെ ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവാദിത്തം ബലാഗ എത്തിച്ചു കൊടുക്കലാണ്, ആളുകൾക്ക് അറിയിച്ചു കൊടുക്കലാണ്. ഹിദായത്തിന്റെ യാതൊരംശവും ആരുടെ കയ്യിലില്ല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലില്ല. നമ്മൾ വളരെയധികം ഒരു ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അബൂ താലിബിന്റെ ചരിത്രം എന്നുള്ളത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സേവനം ചെയ്ത നിലക്കും തബഈയായിട്ടുള്ള ഹുബ്ബ് ഉണ്ടായിരുന്ന നിലക്കും വളരെ മുന്നിലാണ് അബൂ താലിബ്. പക്ഷെ എന്നിട്ടും നരകാവകാശിയായിട്ട് കാലാകാലം നരകത്തിൽ കിടക്കുന്ന നരകാവകാശിയാണ് ആര്? അബൂ താലിബ്. ആ സമയത്ത് അബൂ താലിബിന്റെ മരണസമയത്ത് ഇറങ്ങിയ ആയത്ത് നമുക്കറിയാം, ഇന്നക ലാ തഹ്ദി മൻ അഹബബ്ത വലാകിന്നല്ലാഹ യഹ്ദി മയ്യശ, നബിയെ നീ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹിദായത്ത് നൽകാൻ നിനക്ക് കഴിയില്ല. ഒരാളുടെയും ഹിദായത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലില്ല, എന്നാൽ നാം ഉദ്ദേശിക്കുന്നവർക്ക് നാം ഹിദായത്ത് നൽകുന്നു. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, ഇൻ അലൈക ഇല്ലൽ ബലാഗ്, തീർച്ചയായിട്ടും നബിയെ നിങ്ങളുടെ മേലെ എന്താണ്? ബലാഗാണ്, എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഉള്ളത്. പല ആളുകളും നമുക്ക് കാണാൻ സാധിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ റസൂൽ എന്നുള്ള സ്ഥാനത്തിനേക്കാൾ ഉയർത്തിയിട്ട് ഏതൊരു ദർജയിലേക്ക് എത്തിക്കുന്നത്? ഉലൂഹിയത്തിന്റെ ഇനങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആ ചെയ്യുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗ്ഫാർ തേടുന്ന, അലി പാപം പുറത്തുകരണമെന്ന് തേടുന്ന, അലി ഷഫാഅത്ത് റസൂലുള്ളാഹിനോട് ചോദിക്കുന്ന, പല രീതിയിൽ ഷിർക്കിന്റെ ഇനങ്ങളായിട്ട് അല്ലെങ്കിൽ ഇബാദത്തിന്റെ ഇനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നീട്ടുന്നത് കാണാം. അവരതിന് പറയുന്ന കാരണങ്ങൾ എന്താണ്? ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹമാണ്, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു, സ്നേഹത്തിനുള്ള തെളിവാണിത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കലാണ്, റസൂലുള്ളാഹി പറഞ്ഞെടുത്ത് നിൽക്കലാണ്. റസൂലുള്ളാഹി പറഞ്ഞ വിഷയമാണ് ഇയ്യാകും വമുഹ്ദസാതുൽ ഉമൂർ, നിങ്ങൾ സൂക്ഷിക്കുക, പുതുതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങൾ സൂക്ഷിക്കുക. ഫഇന്ന കുല്ല മുഹ്ദസതിൻ ബിദ്അ, പുതുതായി ഉണ്ടാക്കുന്നതെല്ലാം ബിദ്അത്താണ്. വകുല്ല ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തും വഴികേടുമാണ്. ആ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ബിദ്അത്തുകളെ ഒഴിവാക്കി റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നതുപോലെ ദീൻ കൊണ്ട് നടക്കുക എന്നുള്ളതാണ്. ഒരു കവി പാടിയത് നമുക്ക് കാണാം, لو كان حبك صادقا لأطعته إن المحب لمن يحب مطيع. നിന്റെ ഹുബ്ബ്, അഥവാ റസൂലുള്ളാഹിനോട് ഹുബ്ബ് ഉണ്ട് എന്നുള്ള വാദം, നിന്റെ ഹുബ്ബ് സത്യസന്ധമാണെങ്കിൽ നീ അവരനുസരിക്കും. കാരണം ഇന്നൽ മുഹിബ്ബ, തീർച്ചയായിട്ടും സ്നേഹിക്കുന്നവൻ, ലിമൻ യുഹിബ്ബു മുത്തീഉ, അവൻ ആരെയാണോ സ്നേഹിക്കുന്നത് അവനെ അനുസരിക്കും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് ഇബാദത്തിന്റെ ഇനങ്ങൾ റസൂലുള്ളാഹിക്ക് നീട്ടുന്നവർ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹിനോട് ഹുബ്ബില്ലാത്തവരാണ്. അത് കപടമാണ്, അത് സിദ്ഖോട് കൂടിയുള്ളതല്ല. സിദ്ഖോട് കൂടി ആയിരുന്നെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞെടുത്ത് നിൽക്കുമായിരുന്നു. അപ്പൊ നാം പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹഖുകൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ മൂന്നെണ്ണം. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസം. രണ്ട്, മറ്റെന്തിനേക്കാളും റസൂലുള്ളാഹിനോടുള്ള ഹുബ്ബ്. മൂന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കലുമാണ്. ഇതിന്റെ ശാഖകളായിട്ട് വേറെയും ഒരുപാട് കാര്യങ്ങൾ അതിന് താഴെ വരുന്നു എന്ന് മാത്രം. ഇനി ശൈഖ് ഇതിൽ കൊടുത്തിട്ടുള്ള ആയത്തുകൾ, ഒന്നാമത്തെ ആയത്ത് സൂറത്ത് നിസായിലെ 59-ാമത്തെ ആയത്താണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു അതീഉല്ലാഹ വ അതീഉർ റസൂൽ വ ഉലിൽ അംരി മിൻകും. മുഅ്മിനീങ്ങളെ, അതീഉല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക. വ അതീഉർ റസൂല, റസൂലിനെ അനുസരിക്കുക. വ ഉലിൽ അംരി മിൻകും, നിങ്ങളുടെ കൈകാര്യ കർത്തൃത്വം ഏൽപ്പിച്ചിട്ടുള്ളവരാരാണോ അവരെയും അനുസരിക്കുക. മൂന്ന് ഹഖുകളാണ് ഈ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഹഖാണ്. രണ്ടാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹഖാണ്. മൂന്നാമത്തേത് വലാത്തു ഉമൂരിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഭരണാധികാരം ഏറ്റെടുത്തിട്ടുള്ള മുസ്ലിം ഭരണാധികാരിയോടുള്ള ഹക്കാണ്. ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതീഉല്ലാഹ്, അല്ലാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് പ്രാവർത്തികമാക്കുകയും വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. വ അതീഉർ റസൂൽ, റസൂലിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ അഥവാ ഹദീസുകളിൽ എന്താണോ കൽപ്പനകളും വിരോധനങ്ങളും വന്നിട്ടുള്ളത് അതനുസരിക്കുക. മൂന്നാമത്തേത് വ ഉലിൽ അംരി മിൻകും, നിങ്ങളുടെ ഭരണാധികാരികൾ അല്ലെങ്കിൽ കൈകാര്യ കർത്തൃത്വം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളവർ എന്ന് പറഞ്ഞാൽ ആരാണ് ഉദ്ദേശം? മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളായ, നിങ്ങളുടെ മുസ്ലിമീങ്ങളായ ഭരണാധികാരികൾ, ഒരു ഇസ്ലാമിക സമൂഹം ഭരണാധികാരിയായി ഏറ്റെടുത്തിട്ടുള്ള മുസ്ലിമായ ഭരണാധികാരിയോടും നിങ്ങൾ അനുസരണം കാണിക്കുക. ഏതുവരെ? മുസ്ലിമായിരിക്കുന്നവരെ. അയാൾ കാഫിറാവുകയോ മുർത്തദ്ദാവുകയോ ചെയ്താൽ എന്താവശ്യമില്ല? അയാൾ അനുസരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അയാൾ മുസ്ലിമായിരിക്കുന്ന കാലത്തോളം കാലം എന്തു ചെയ്യണം? അയാൾ അനുസരിക്കണം. അയാൾ എത്ര വലിയ പാപം ചെയ്യുന്ന ആളാണെങ്കിലും, എത്ര വലിയ അക്രമിയാണെങ്കിലും, എത്ര വലിയ തെമ്മാടിത്തരങ്ങൾ ചെയ്യുന്ന ആളാണെങ്കിലും എന്തു ചെയ്യണം? മുസ്ലിം, അതായത് കുഫറിലേക്ക് കടക്കാത്തോടത്തോളം കാലം, മുസ്ലിമിന്റെ ഇസ്ലാമിന്റെ വൃത്തത്തിലായിട്ടുള്ളിടത്തോളം കാലം അയാളോടും നമുക്കുള്ള ബാധ്യത എന്താണ്? അയാളെ കേൾക്കണം, ആ ഭരണാധികാരിയെ അനുസരിക്കണം. ഇത് വളരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു വിശ്വാസ കാര്യമാണ്. സലഫി മൻഹജിന്റെ തന്നെ ഉസൂലുകളിൽ പ്രധാനപ്പെട്ട ഒരു ഉസൂലാണ് ഭരണാധികാരികളോടുള്ള നിലപാട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്രയോ ഹദീസുകൾ റസൂലുള്ള പ്രത്യേകം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഭരണാധികാരികൾക്ക് മുമ്പിൽ നിങ്ങൾ ക്ഷമിക്കണം. അവർ അക്രമികളാണെങ്കിൽ അവരെ അനുസരിച്ച് നിങ്ങൾ നിൽക്കണം. അവർ മുസ്ലിമായിരിക്കുന്ന കാലത്തോളം കാലം അവരെ അനുസരിക്കണം. ഇവിടെ ഈ ഭരണാധികാരികളോടുള്ള അനുസരണം പറഞ്ഞാൽ എന്താണ്? മുഖയ്യതാണ്. അവര് പിന്നെ കൽപ്പിക്കുന്ന കാര്യങ്ങൾ ഏത് നിലക്കാണ് അനുസരിക്കേണ്ടത്? അള്ളാഹും റസൂലും വിരോധിച്ചൊരു കാര്യം അയാൾ കൽപ്പിച്ച് അനുസരിക്കണോ? അത് പാടില്ല. അത് മുഖയ്യതാണ്, അല്ലാത്ത കാര്യങ്ങളാണ് അനുസരിക്കേണ്ടത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അനുസരണം എങ്ങനെയാണ്? മുത്തലഖ. എന്ത് കൽപ്പിച്ചാലും നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹു റസൂൽ എന്ത് കൽപ്പിച്ചാലും നമ്മൾ അനുസരിക്കണം. വിരോധിച്ചത് ഒഴിവാക്കുകയും വേണം. എന്നാൽ ഭരണാധികാരികളുടെ വിഷയം നന്മയായിട്ടുള്ള കാര്യങ്ങൾ മാത്രം, അഥവാ അള്ളാഹുവിനെയും റസൂലിനെയും വിരോധിക്കുന്ന ഒരു വിഷയത്തിൽ അനുസരിക്കാൻ പാടില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നമത്താഅത്തു ഫിൽ മഅറൂഫ്. അത് ആരായാലും ശരി, ഭരണാധികാരി തന്നെ ആവണമെന്നില്ല, നമ്മുടെ ഉമ്മയായാലും ശരി, ഉപ്പയാണെങ്കിലും ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്കോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കോ എതിരായി ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ അനുസരിക്കാൻ പാടില്ല. നന്മയിലാണ് അനുസരണം. മറ്റൊരു ഹദീസിൽ കാണാം, ലാ തഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. സൃഷ്ടാവായ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു സൃഷ്ടിക്കും ഒരനുസരണവും ഇല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഒരു ഭരണാധികാരി അള്ളാഹു സുബ്ഹാനഹു വതആലയെ ധിക്കരിക്കുന്നതിനോട് കൽപ്പിച്ചു കഴിഞ്ഞാൽ, ഇസ്ലാമിക ലോകത്തെ ഭരണാധികാരി അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരു വിഷയത്തിനോട് കൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളത് അനുസരിക്കേണ്ടെന്ന് മനസ്സിലാക്കി. എന്നാൽ ആ ഭരണാധികാരിയുടെ സ്ഥാനം അതിനെ എതിർക്കാൻ പറ്റുമോ? പറ്റില്ല. അയാൾ കൽപ്പിച്ച കാര്യം നമ്മൾ ചെയ്യണ്ട, പക്ഷെ അയാൾ നമ്മുടെ ഭരണാധികാരിയല്ല എന്നുള്ള നിലക്ക് അയാൾക്കെതിരെ ഇറങ്ങിപ്പുറപ്പെടാൻ പറ്റുമോ? അത് പാടില്ല. രണ്ട് വ്യത്യാസം മനസ്സിലാക്കണം. ആ വ്യക്തി കാഫിറോ മുർത്തദ്ദോ ദീനിൽ നിന്ന് പുറത്തായി പോകാത്തോടത്തോളം കാലം ത്വാഅത്തുണ്ടാവണം. എന്നാൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ അനുസരിക്കാൻ പാടില്ല. ആ അനുസരിച്ചില്ല എന്നതുകൊണ്ട് അയാളുടെ സ്ഥാനത്തെ എതിർക്കുന്ന അവസ്ഥയിൽ നമ്മളാകാൻ പാടില്ല. അയാൾ ഇസ്ലാമിക ലോകത്തെ ഭരണാധികാരി എന്നുള്ള സ്ഥാനത്ത് അവിടെ നിൽക്കുന്ന സ്ഥാനം നമ്മൾ നൽകണം, പക്ഷെ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ അനുസരിക്കാനും പാടില്ല. ഇതാണ് സൂക്ഷ്മമായിട്ടുള്ള നിലപാട്. ഭരണാധികാരികൾക്കെതിരെ ഇറങ്ങി പുറപ്പെട്ടത് മുതലാണ് ഇസ്ലാമിക ലോകത്ത് വലിയ വലിയ ഫിത്നകൾ വളർന്നിട്ടുള്ളത്. അത് നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഉലിൽ അംരി മിൻകും എന്നുള്ള ആയത്തിന്റെ തഫ്സീറുകളിൽ മുഫസ്സിരീങ്ങൾ രണ്ടഭിപ്രായം പറഞ്ഞത് കാണാം. ഒരു കൂട്ടം പറഞ്ഞത് പിന്നെ ഉമറാക്കളാണ്, ഭരണാധികാരികളാണ് ഉദ്ദേശം. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞത് അത് ഉലമാക്കളാണ് ഉദ്ദേശം, ഇൽമുള്ള ആളുകളുടെയാണ് ഉദ്ദേശം. എന്നാൽ ഏറ്റവും ശരിയായത് എന്താണ്? രണ്ടു കൂട്ടരെയും അതിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഉമറാക്കളെയും ഉലമാക്കളെയും അതിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്. കാരണം ഉലമാക്കൾ നമ്മുടെ ദീനിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നവരാണ്, അതിന് കൽപ്പിക്കുന്നവരാണ്. അവരെ നമ്മൾ അനുസരിക്കേണ്ടതുണ്ട്. ഇതാണ് ഒന്നാമത്തെ ആയത്തിൽ പറയുന്ന വിഷയം. ഇവിടെ നമ്മുടെ ബാബുമായി ബന്ധം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണം എന്ന് പറഞ്ഞതാണ്. അടുത്ത ആയത്ത് ഷെയ്ഖ് കൊടുക്കുന്നത് സൂറത്തു നൂറിലെ 56-ാമത്തെ ആയത്താണ്. വഖീമുസ്സലാത്ത വആതുസ്സകാത്ത വഅതീഉർ റസൂൽ ലഅല്ലകും തുർഹമൂൻ. വഖീമുസ്സലാ, നിങ്ങൾ നമസ്കാരം കൃത്യമായി നിർവഹിക്കുക. അതുപോലെ വആതുസ്സകാത്ത്, സകാത്ത് നൽകുക. വഅതീഉർ റസൂൽ, റസൂലിനെ അനുസരിക്കുക. ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് റഹ്മത്ത് ചൊരിയപ്പെട്ടേക്കാം, നിങ്ങളോട് റഹ്മത്ത് കാണിക്കപ്പെട്ടേക്കാം. ഇവിടെ നമുക്ക് വിശുദ്ധ ഖുർആനിൽ അറിയാം പല സ്ഥലങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വതആല നമസ്കാരം പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ്? അഖീമുസ്സല എന്നാണ്. സൊല്ലൂന്നല്ല പറഞ്ഞത്, നിങ്ങൾ നിസ്കരിക്കണം എന്നല്ല, അഖീമുസ്സല, നിങ്ങൾ നമസ്കാരം കൃത്യമായി നിർവഹിക്കണം. ഉലമാക്കൾ അത് ആ വാക്കിനെ വിശദീകരിച്ചത് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമസ്കാരത്തിന്റെ പൂർണ്ണത, അതിന്റെ ഷർത്തുകൾ, അതിന്റെ അർക്കാനുകൾ, അതിന്റെ വാജിബാത്തുകൾ, അതിൽ കൽബിന്റെ സാന്നിധ്യം, ഖുശൂഉ്, അതുപോലെ തന്നെ എല്ലാ രീതിയിലും പൂർണ്ണമായിട്ടുള്ള നമസ്കാരത്തിനാണ് എന്ത് പറയുക? അഖീമുസ്സല എന്ന് പറയുക. അപ്പൊ നമസ്കാരത്തിന് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ അതിന്റെ സുന്നത്തുകളും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചേർത്തി കൃത്യമായിട്ടുള്ള നമസ്കാരമാണ് ഉദ്ദേശം. അതുപോലെ രണ്ടാമത്തേത് പറഞ്ഞു വഅതു സകാത്ത് കൊടുക്കണം. നമസ്കാരത്തിനോടൊപ്പം എത്രയോ സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്ത്? സകാത്തിന്റെ. നമസ്കാരം എന്നുള്ളത് അള്ളാഹുവിനോടുള്ള ഹക്കാണ്, സകാത്ത് എന്നുള്ളതോ സമ്പത്തിനോടുള്ള ഹക്കാണ്, അതോ സമ്പത്തിന് വീട്ടേണ്ട ഹക്കാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഫുഖറാക്കളോടും മസാക്കീനുകളോടുമുള്ള ഹക്കാണ്. ഒന്ന് സൃഷ്ടാവിനോട്, രണ്ട് സൃഷ്ടികളോട്, ഖാലിഖിനോട്, മഖ്ലൂഖിനോട്. അപ്പൊ ഈ രണ്ട് ഹക്കുകളും വീട്ടിൽ കൊടുക്കണം. ഇത് രണ്ടും പറഞ്ഞതിന് ശേഷം അള്ളാഹു തആല പറഞ്ഞ എന്താണ്? വഅതീഉർ റസൂൽ, നിങ്ങളുടെ റസൂലിനെ നിങ്ങൾ അനുസരിക്കണം. ഇവിടെ നമസ്കാരം നിർവഹിക്കുക, സക്കാത്ത് കൊടുക്കുക എന്നതിന് ശേഷം വഅതീഉർ റസൂൽ എന്ന് പറയാനുള്ള കാരണം, പണ്ഡിതന്മാർ പറഞ്ഞു ഈ രണ്ട് കാര്യം എങ്ങനെയായിരിക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചുകൊണ്ടായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിൻപറ്റിക്കൊണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചുകൊണ്ടായിരിക്കണം ഈ കാര്യങ്ങളെല്ലാം നാം ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്താൽ ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായാൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ലഅല്ലകും തുർഹമൂൻ, നിങ്ങളോട് റഹ്മത്ത് ചൊരിയപ്പെട്ടേക്കാം, നിങ്ങൾക്ക് റഹ്മത്ത് ചൊരിയപ്പെട്ടേക്കാം. ആരാണ് ജീവിതത്തിൽ റഹ്മത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്ത് ലഭിക്കാൻ കൊതിക്കാത്തത്? അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ കൊതിക്കാത്തത്? ഈ മൂന്ന് കാര്യങ്ങൾ അതിനുള്ള ഒരു സബബായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തേത് നമസ്കാരം എന്നുള്ളത് അള്ളാഹുവിനോടുള്ള ഹക്ക്, സകാത്ത് എന്നുള്ളത് സൃഷ്ടിയോടുള്ള ഹക്ക്, റസൂലിനെ അനുസരിക്കുക എന്നുള്ളത് റസൂലിനോടുള്ള ഹക്ക്. ഈ മൂന്ന് ഹക്കുകളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അടുത്ത ആയത്ത് ഷെയ്ഖ് കൊടുത്തത് വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹു. സൂറത്തുൽ ഹശറിലെ ഏഴാമത്തെ ആയത്ത്. എന്താണോ റസൂൽ നിങ്ങൾക്ക് കൊണ്ടുവന്നു തരുന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക, എന്താണോ റസൂൽ നിങ്ങൾക്ക് വിരോധിക്കുന്നത് അത് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. ഇവിടെ വമാ ആതാകുമുർ റസൂൽ, റസൂൽ നിങ്ങൾക്ക് കൊണ്ടുവന്നു തന്നത് എന്നുകൊണ്ടുള്ള ഉദ്ദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളുമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന സമ്പത്തുമാണ്. കാരണം ഈ ആയത്ത് ഇറങ്ങാനുള്ള സന്ദർഭം സൂറത്തുൽ ഹഷറിന്റെ ആദ്യത്തെ വിഷയങ്ങൾ പറഞ്ഞതിന് ശേഷം ഫൈഇന്റെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണ്. ഫൈ എന്ന് പറഞ്ഞാൽ ഗനീമത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, യുദ്ധം ചെയ്തിട്ട് ലഭിക്കുന്ന സ്വത്താണ് ഗനീമത്ത് സ്വത്ത് എന്ന് പറയുന്നത്. അത് അഞ്ചായി ഭാഗിക്കുകയും അഞ്ചിലൊന്ന് അള്ളാഹുവിനും റസൂലിനുമായിട്ട് മാറ്റിവെക്കുകയും ബാക്കി അവർക്കിടയിൽ ഓരോ കുതിരപ്പടയാളികൾക്ക് അങ്ങനെ ഓരോ ആളുകളുടെ അവസ്ഥ അനുസരിച്ച് വീതിക്കുകയാണ് ചെയ്യുക. ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബനു ഖുറൈള, അവര് ജൂതന്മാര് കോട്ടക്കകത്ത് നിൽക്കുകയും അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ പുറത്താക്കുകയും ചെയ്തു. മുസ്ലിമീങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വന്നിട്ടില്ല, യുദ്ധം ചെയ്യുകയോ കുതിരപ്പടയായിട്ട് പോകേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. എന്നാൽ അവരുടെ സ്വത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. യുദ്ധത്തിനായിട്ട് മുസ്ലിമീങ്ങൾ ഇറങ്ങി ചെല്ലാതെ ഇറങ്ങി പുറപ്പെടാതെ ശത്രു സൈന്യത്തെ അള്ളാഹു പിന്നെ ഓടിപ്പിച്ച് കളഞ്ഞാൽ, അല്ലെങ്കിൽ അള്ളാഹു ഭയപ്പെടുത്തി ഇല്ലാതാക്കി കളഞ്ഞാൽ അവരിൽ നിന്ന് കിട്ടുന്ന സ്വത്തുണ്ടല്ലോ, അതിനാണ് എന്ത് പറയുക, ഫൈ എന്ന് പറയുക. ആ ഫൈ പൂർണ്ണമായിട്ട് ആർക്കുള്ളതാണ്, അള്ളാഹുവിനും റസൂലിനും ഉള്ളതാണ്. അത് പിന്നെ അള്ളാഹു റസൂൽ ആർക്ക് വിധിക്കും, അത് മിസ്കീനുകൾക്ക് ഫുഖറാക്കൾക്ക് അങ്ങനെ അള്ളാഹു തആല പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്, അവർക്ക് വീതിച്ചു കൊടുക്കും. അങ്ങനെ ഇതിന്റെ കൽപ്പന വന്നതിന് ശേഷമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്ത് ഇറക്കുന്നത്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂ, അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് കൊണ്ടുവന്നു തരുന്നത് നിങ്ങൾ സ്വീകരിക്കുക. യഥാർത്ഥത്തിൽ ഈ ആയത്ത് ഇറങ്ങുന്നത് ഏത് വിഷയത്തിലാണ്, ഈ സമ്പത്തിന്റെ വിഷയത്തിലാണ്, ഫൈഇന്റെ വിഷയത്തിലാണ്. അതുപോലെ തന്നെ വമാ നഹാകും അൻഹു ഫൻതഹു, റസൂലുള്ള വിരോധിച്ച കാര്യങ്ങൾ പാപങ്ങളും അതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. ഇവിടെ ഈ ആയത്തിറങ്ങിയത് ഈ ഫൈഇന്റെ വിഷയത്തിന്റെ സമ്പത്തിന്റെ വിഷയത്തിലാണെങ്കിലും അതിന്റെ ഹുക്കും എന്താകും, പൂർണ്ണമായിരിക്കും. അതാ ഖുർആനിന്റെ ഉസൂലു തഫ്സീറിൽ വരുന്ന ഒരു കാര്യമാണ്, വൽ ഇബ്റത്തു ബിഉമൂമിൽ ലഫ്ളി ലാ ബിഖുസൂസി സബബ്. ഖുർആനിലെ ഏതൊരു കാര്യവും ആ സബബിന്റെ അനുസരിച്ച് ഇറങ്ങിയ ആയത്താണെങ്കിലും അതിന്റെ വിധി എന്താണ്, പൊതുവായിട്ടുള്ളതായിരിക്കും. പിന്നെ അത് പ്രത്യേകമാക്കാൻ വേറെന്തെങ്കിലും തെളിവ് ഉണ്ടാവണം. ഖുർആനിലെ ഏതൊരായത്തിലൊരു വിധി ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അത് ആ സബബിന്റെ അടിസ്ഥാനത്തിലല്ല പരിഗണിക്കുക, അതിന്റെ പിന്നെ ഉമൂമായിട്ടുള്ള ലഫ്ളിന്റെ ഉമൂമായിട്ടുള്ള അർത്ഥമാണ് എടുക്കുക. പ്രത്യേകമാക്കണമെങ്കിൽ വേറെ തെളിവുണ്ടാകണം. ഉലമാക്കൾക്കിടയിലുള്ള ഒരു അസ്ലാണ് ഖുർആനിന്റെ തഫ്സീറിന്റെ വിഷയത്തിലും അല്ലെങ്കിൽ ഖുർആനിന്റെ ഹുക്കും എടുക്കുന്ന വിഷയത്തിലുമുള്ള ഒരു അസ്ലാണ്. ഇവിടെ നമ്മൾ പറഞ്ഞ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നു തരുന്ന കാര്യങ്ങൾ, റസൂലുള്ളാഹിന്റെ കൽപ്പനകൾ അത് നിങ്ങൾ സ്വീകരിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ച കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക, അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ഈ ഒരു ആയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു അസ്ലാണ്. കാരണം റസൂലുള്ളാഹിന്റെ ഏത് കൽപ്പനയും ഏത് വിരോധനവും ഖുർആനിലുണ്ട് എന്ന് പറയാനുള്ള തെളിവാണ് എന്ത്, ഈ ആയത്ത്. സഹാബാക്കൾ അങ്ങനെ മനസ്സിലാക്കി നമുക്ക് അറിയാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പച്ച കുത്തുന്ന ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് പിന്നെ ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഖുർആനിൽ എവിടെ എന്ന് ചോദിച്ചപ്പോ എന്താ, ആ സ്ത്രീ പറഞ്ഞു, ഞാൻ ഖുർആൻ മുഴുവൻ പാരായണം ചെയ്തിട്ടുണ്ട്, ഞാൻ അങ്ങനെ വിരോധം കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ സഹാബി പറഞ്ഞ എന്താണ്, നീ ശരിക്കും പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും, നീ കണ്ടിട്ടില്ലേ, വമാ ആതാകുമുർ റസൂലു ഫഖുദു വമാ നഹാകും അൻഹു ഫൻതഹു. അപ്പൊ റസൂലുള്ളാഹിന്റെ കൽപ്പനകൾ വിരോധനങ്ങൾ എന്തിന്റെ താല്പര്യമാണ്, ഖുർആനിന്റെ താല്പര്യമാണ്. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഇൻഷാഅല്ലാ ഈ ബാബിലെ ഒന്നാമത്തെ ഹദീസ്, ഈ കിതാബിലെ 84-ാമത്തെ ഹദീസ്. عن ابي هريره رضي الله عنه قال ابو هريره رضي الله عنه പറയുന്നു, قال رسول الله صلى الله عليه وسلم, الله ന്റെ റസൂൽ പറഞ്ഞു, ഉമിർതു എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അൻ ഉഖാതില الناس حتى يشهدوا الا اله الا الله, ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ ഏതുവരെ, ഹത്ത യഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവര് ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ഷഹാദത്ത് ചെയ്യുന്നവരെ, വയുഅ്മിനു ബി വബിമാ ജിതു ബിഹി, എന്നിൽ വിശ്വസിക്കുന്നത് വരെ, ഞാൻ കൊണ്ടുവന്നതിൽ വിശ്വസിക്കുന്നത് വരെ, ഫഇദാ ഫഅലു ദാലിക, അവരങ്ങനെ ചെയ്യുകയാണെങ്കിൽ, അസമു മിന്നി ദിമാഅഹും വ അംവാലഹും, അവരുടെ സമ്പത്തും അവരുടെ രക്തവും എന്നിൽ നിന്ന് സുരക്ഷിതമാവും. ഇല്ല ബിഹഖിഹ, പിന്നീട് അത് എന്തെങ്കിലും എടുക്കണമെങ്കിൽ അതിനുള്ള ഹക്ക് ഉണ്ടാവണം. വഹിസാബുഹും അലല്ലാഹി അസ്സവജൽ, അവരുടെ മേലെയുള്ള വിചാരണ അള്ളാഹുവിന്റെ അടുക്കലാണ്. റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് ഇത്. ദീനിന്റെ ചില അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമിർതു, എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അൻ ഉഖാതിലന്നാസ, ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ, ഹത്താ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ഷഹാദത്ത് ചെയ്യുന്നവരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചിട്ടുള്ള കാര്യമാണെന്ത്? ജിഹാദ്. ജിഹാദിന്റെ വിഷയത്തിൽ ആദ്യം അള്ളാഹു സുബ്ഹാനഹു വതആല എന്തു കൊടുത്തു? അനുവാദം കൊടുത്തു, നിങ്ങൾ ചെയ്തോളാം. രണ്ടാമത്തേത് കൽപ്പിച്ചു, മൂന്നാമത്തേ എന്താക്കി? നിർബന്ധമാക്കി. ഈ മൂന്ന് ഘട്ടത്തിലാണ് ജിഹാദിന്റെ പിന്നെ ആയത്തുകൾ അല്ലെങ്കിൽ വിധി ഖുർആനിൽ വന്നിട്ടുള്ളത്. ആദ്യം അനുവാദം നൽകി, പിന്നെ കൽപ്പിച്ചു, പിന്നെ നിർബന്ധമാക്കി. അല്ലാഹു തആല പറഞ്ഞതാണ്, വഖാതിലൂഹും ഹത്താ ലാ തകൂന ഫിത്നതുൻ വയകൂന ദീന കുല്ലുഹു ലില്ലാ, നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം. ഹത്താ ലാ തകൂന ഫിത്ന, ശിർക്ക് ഇല്ലാതാകുന്നത് വരെ. ഫിത്ന കൊണ്ട് ഉദ്ദേശം ശിർക്കാണ്. വയകൂന ദീന കുല്ലുഹു ലില്ലാ, ദീൻ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ആകുന്നത് വരെയും. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ് അല്ലാഹുവിന്റെ മുശ്രിക്കുകളുമായിട്ട് യുദ്ധം ചെയ്യുക എന്നുള്ളത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്തിനാണ്? അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യുന്ന ശിർക്ക് വർദ്ധിച്ചു വന്നാൽ, അല്ലെങ്കിൽ അവരുമായിട്ട് യാതൊരു രീതിയിലുള്ള ഇടപാടുമില്ലാതെ അവരെ വിട്ടുകഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ശിർക്ക് പ്രചരിപ്പിക്കും. അതുകൊണ്ട് തന്നെ മുശ്രിക്കുകളുമായി യുദ്ധം ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചിട്ടുണ്ട്. ചില ആളുകൾ പലപ്പോഴും ഇസ്ലാമിനെ പറ്റി പറയുന്നിടത്ത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനം എന്നുള്ള അർത്ഥത്തിൽ പറയാറുണ്ട്. ഇസ്ലാം എന്നുള്ള പദം തന്നെ അർത്ഥത്തിലല്ല. ഇസ്ലാം എന്നുള്ള പദം അസ്ലമ യുസ്ലിം ഇസ്ലാമൻ, കീഴൊതുങ്ങുക എന്നാണ് അതിന്റെ അർത്ഥം. സലാം എന്നുള്ള പദമല്ല ഇസ്ലാം എന്നുള്ളതിന്റെ അർത്ഥം. ഇസ്ലാം എന്നുള്ളതിന്റെ അർത്ഥം അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് കീഴൊതുങ്ങുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ് മുശ്രിക്കുകളുമായി യുദ്ധം ചെയ്യുക എന്നുള്ളത്. അത് നമ്മൾ പലപ്പോഴും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചത ഈ കൽപ്പന, ഇതൊരു കേവലം പ്രതിരോധം എന്നുള്ള നിലക്കല്ല അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചിട്ടുള്ളത്. നാം പറഞ്ഞല്ലോ, ആദ്യഘട്ടത്തിൽ അനുവാദം കൊടുക്കുകയും പിന്നീട് അവസാന ഘട്ടത്തിൽ എന്താണ് ഉണ്ടായത്? മദീനയിൽ ഇസ്ലാമികമായിട്ട് ഭരണം നേടുകയും അതുപോലെ തന്നെ എല്ലാവിധ ഖുവ്വത്തും ഇസ്തിത്താഅും എല്ലാം ഉണ്ടായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും മുസ്ലിമികളോടും അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്തു? കൽപ്പിച്ചതാണ് നിങ്ങൾ പിന്നെ ജിഹാദിനിറങ്ങണം. ജിഹാദ് ചില പണ്ഡിതന്മാർ അർക്കാനുൽ ഇസ്ലാമിലെ ആറാമത്തായിട്ട് കൂട്ടിയിട്ടുണ്ട്. അർക്കാൻ ഇസ്ലാമിലെ ആറാമത്തെ ഒരു കാര്യമായി ജിഹാദ് കൂട്ടിയിട്ടുണ്ട്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു ഇസ്ലാമിക ഭരണകൂടത്തിൽ അവിടെ കൽപ്പിച്ച കാര്യമാണത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പിന്നെ കൃത്യമായി വിഷയം മനസ്സിലാക്കേണ്ടത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിലും സ്വഹാബാക്കളുടെ കാലഘട്ടത്തിലും ഒരു നാട്ടിലേക്ക് മുസ്ലിമീങ്ങൾ ചെന്നു കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ് അവർക്ക് പറയാനുള്ളത്. മൂന്ന് ഓപ്ഷൻസാണ് അവരുടെ മുമ്പിലുള്ളത്. ഒന്ന്, ഇസ്ലാം സ്വീകരിക്കുക, അല്ലെങ്കിൽ മുസ്ലിങ്ങളുമായിട്ട് യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ ജിസിയ കൊടുക്കുക. ചില പണ്ഡിതന്മാർ പറഞ്ഞു ജിസിയ എന്നുള്ളത് അഹ്ലുൽ കിതാബിന് മാത്രമുള്ളതാണ്. അഥവാ കപ്പം കൊടുക്കുക, അവരെ ജീവിക്കാൻ പിന്നെ അവിടെ അവർക്ക് അവരുടെ മതമനുസരിച്ച് ജീവിക്കാം ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ, പക്ഷേ കപ്പം കൊടുക്കുക എന്നുള്ളത്. ഈ മൂന്ന് ഓപ്ഷൻസാണ് അവർക്കുള്ളത്. അപ്പോൾ ഇസ്ലാം പ്രചരിപ്പിക്കുന്നിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണെന്ത്? ജിഹാദിന് ഇറങ്ങണം, അഥവാ ജനങ്ങളുമായിട്ട് ശിർക്ക് ഇല്ലാതാകുന്നത് വരെ യുദ്ധം ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കൽപ്പനയായിരുന്നു. അത് നമ്മൾ ആ നിലയിൽ തന്നെ മനസ്സിലാക്കണം. കേവലം പ്രതിരോധമല്ല ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേവലം പ്രതിരോധമല്ല അന്ന് ജിഹാദ് കൊണ്ടുള്ള ഉദ്ദേശം. പ്രതിരോധമല്ലത് ഏതൊരു ജന്തുജീവജാലത്തിനും ഉള്ള സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഏതൊരു ജന്തുവിനെ നമ്മൾ എന്തെങ്കിലും ചെയ്താലും എന്ത് ചെയ്യും? അത് പ്രതിരോധിക്കും. എന്നാൽ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി ഏതുവരെയാണ് ജിഹാദ് ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചത്? ഹത്താ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ഷഹാദത്ത് ചെയ്യുന്നവരെ അഥവാ തൗഹീദ് അംഗീകരിക്കുന്നതുവരെ, തൗഹീദ് അംഗീകരിക്കുന്നവരെ. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിഷയം, അതാണ് നമ്മുടെ ബാബിൽ പ്രധാനപ്പെട്ട വിഷയം, വയുമിനു ബി വബിമാ ജിതു ബിഹി, എന്നിൽ വിശ്വസിക്കുന്നതുവരെ, ഞാൻ കൊണ്ടുവന്നതിൽ വിശ്വസിക്കുന്നതുവരെ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ഷഹാദത്ത് ചെയ്യുകയും അതോടൊപ്പം എന്തു വേണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും വേണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ വേണം, എന്നാലേ ഷഹാദത്ത് പൂർണ്ണമാവുള്ളൂ. ഒരാൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുകയും മുഹമ്മദ് റസൂലുള്ളാഹ അംഗീകരിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ മുസ്ലിമാണോ? ഇല്ല, അയാൾ മുസ്ലിമായി പരിഗണിക്കില്ല, അയാൾ മുസ്ലിമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമല്ല മുഹമ്മദുർ റസൂലുള്ളാഹയും അംഗീകരിക്കണം. ഈ അംഗീകരണം എന്ത് മതി? ബാഹ്യമായത് മതി. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ജിഹാദ് ചെയ്തുകൊണ്ട് ഒരാൾ ഷഹാദത്ത് ചെയ്യുക, ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ഷഹാദത്ത് ചെയ്യുക പറഞ്ഞാൽ അയാൾ എന്ത് പറഞ്ഞാൽ മതി? ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാഹ്യമായി പറഞ്ഞാൽ മതി. അയാളുടെ രഹസ്യം നമുക്ക് വിഷയമല്ല, അത് അല്ലാഹു സുബ്ഹാനഹു വതആലയിലാണ്. നമുക്ക് കാണാം, ഒരു യുദ്ധ സന്ദർഭത്തിൽ ഉസാമ ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു വ്യക്തി യുദ്ധ ശത്രു സൈന്യത്തിൽ ഒരാൾ. അങ്ങനെ ഉസാമ റളിയല്ലാഹു അൻഹു വെട്ടുന്ന സമയത്ത് അയാൾ എന്ത് പറഞ്ഞു? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. ഉസാമ റളിയല്ലാഹു അൻഹു മനസ്സിലായി, എന്തിനാ എളുപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണത്? വാളിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്, സത്യസന്ധമല്ല എന്ന് പറഞ്ഞു. ഉസാമ റളിയല്ലാഹു അയാളെ വധിച്ചു. ഇതറിഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായിട്ട് ഉസാമ റളിയല്ലാഹു അൻഹുവിനെ എതിർത്തു. റസൂലുള്ള പറഞ്ഞു, അഖതൽതഹു ബഅദ അൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിനു ശേഷവും നീ അവനെ വധിച്ചോ? അപ്പൊ ഉസാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നമാ ഖാലഹ ഖൗഫൻ മിന സിലാഹ്, വാളിൽ നിന്നുള്ള പേടി കൊണ്ടാണ്, അല്ലെങ്കിൽ വധിക്കപ്പെടുന്നുള്ള പേടി കൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, അഫല ശഖഖത അൻ ഖൽബിഹി ഹത്താ തഅലമ അഖാലഹ അം ലാ, നീ അവന്റെ ഖൽബ് പിളർത്തി നോക്കിയോ അവൻ പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് അറിയാൻ, അവൻ സത്യസന്ധമായിട്ടാണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടി നീ ഖൽബ് പിളർത്തി നോക്കിയോ? മറ്റൊരു വായത്തിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫകൈഫ തസ്നഉ ബിലാ ഇലാഹ ഇല്ലല്ലാഹ് ഇദാ ജാഅത യൗമൽ ഖിയാമ, നാളെ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് വന്നാൽ നീ എന്താ ചെയ്യുക, പരലോകത്ത് നീ എന്താണ് ചെയ്യുക? അപ്പൊ ബാഹ്യമായിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ അംഗീകരണം മതി. എന്ത്? അവന്റെ തൊട്ടടുത്ത് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഫഇദാ ഫഅലു ദാലിക, അങ്ങനെ അവൻ ചെയ്താൽ അസമു മിന്നി ദിമാഅഹും വ അംവാലഹും, അവന്റെ രക്തവും സമ്പത്തും എന്നിൽ നിന്ന് സുരക്ഷിതമായിരിക്കും, ഇല്ലാ ബിഹഖിഹ, എന്തെങ്കിലും ഹക്കിന്റെ മേലെയല്ലാതെ. അതായത് ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ, ഷഹാദത്ത് അംഗീകരിച്ചു കഴിഞ്ഞാൽ, അവന്റെ രക്തവും അവന്റെ സമ്പത്തും ഒക്കെ എന്താണ്, അവന്റെ അഭിമാനമൊക്കെ പവിത്രമാണ്. അവനെ പിന്നെ കാഫിറിനെ മുശ്രിക്കിന്റെ പോലെയല്ല, അത് പവിത്രമാണ്. എന്നാൽ ചില ഹക്കുകളുടെ മേലെ അതെന്താവും, അതെടുക്കപ്പെടും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ചില ആളുകൾ സക്കാത്തിനെ എതിർത്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ഇനി ഞങ്ങൾ സക്കാത്ത് നൽകില്ല, അങ്ങനെ പറഞ്ഞ് അവരോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ എടുത്ത നിലപാട് എന്താണ്? ഞാൻ അവരോട് യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും, അവരിൽ നിന്ന് ലഭിക്കേണ്ട കാര്യത്തിന് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? അവരുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരോട് യുദ്ധം ചെയ്യാൻ പാടില്ല എന്നാണ്, അവർ സുരക്ഷിതരാണെന്നാണ് ഈ ഹദീസ് ഉദ്ധരിച്ചു. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന സകാത്ത് ഹഖുൽ മാൽ, സകാത്ത് എന്ന് പറഞ്ഞാൽ സമ്പത്തിന്റെ ഹക്കാണ്, അത് വീട്ടിൽ കൊടുക്കുക തന്നെ വേണം. ഉമർ റളിയല്ലാഹു പിന്നീട് പറയുകയുണ്ടായി, ആ അബൂബക്കർ റളിയല്ലാഹുവിന്റെ തീരുമാനമായിരുന്നു ശരിയെന്ന്. കാരണം അന്ന് ആ സമയത്ത് ഇസ്ലാമിന്റെ അർക്കാനുകളിൽപ്പെട്ട സക്കാത്ത് നൽകില്ല എന്നതിന് അവരെ വെറുതെ വിട്ടിരുന്നെങ്കിൽ ഇന്ന് കാലം വരെ എന്തുണ്ടാവും? ആ സക്കാത്ത് എന്നുള്ള റുക്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് ഒരു പശുവിന്റെ കയറാണെങ്കിൽ പോലും, എത്ര നിസ്സാരമായ കാര്യമാണെങ്കിലും സക്കാത്തിന്റെ അംശത്തിൽപ്പെട്ടാൽ ഞാൻ അതോട് യുദ്ധം ചെയ്ത് നേടിയെടുക്കും എന്നുള്ള അന്നത്തെ നിലപാട് ആളുകൾ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധിതരായി ആ നിലനിർത്തുന്ന അവസ്ഥയിലുണ്ടായി. അപ്പോ ഇവിടെ പറഞ്ഞത് അങ്ങനെയുള്ള ഒരുപാട് ഹക്കുകൾ, ആ ഹക്കുകളുടെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു മുസ്ലിമിന്റെ രക്തം ചിന്താൻ പറ്റില്ല. ഉദാഹരണത്തിന് പിന്നെ വിവാഹിതനായ വ്യഭിചാരി, അയാള് മുസ്ലിമാണെങ്കിൽ ഇസ്ലാമിന്റെ ശിക്ഷ എന്താണ്, അയാളെ വധിക്കും ആ രീതിയിൽ. അതുപോലെ തന്നെ ഒരു മുസ്ലിം അറിഞ്ഞുകൊണ്ട് വേറൊരാളെ കൊന്നു കഴിഞ്ഞാൽ അങ്ങനെ ആ നിലക്ക്, അല്ലെങ്കിൽ മുർത്തദായി പോയി കഴിഞ്ഞാൽ വേറെ ആ നിലക്ക്, ആ നിലക്കുള്ളതെല്ലാം. അല്ലെങ്കിൽ നമസ്കാരത്തിനെ എതിർക്കുന്ന ആളുകൾ നമസ്കാരം എത്ര തൗബ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടും നമസ്കരിക്കാത്ത ആളുകൾ, അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ. ആ കാരണങ്ങളുടെ മേലെ മാത്രമാണ് പിന്നെ അവരുടെ രക്തവും പിന്നെ അവരുടെ സമ്പത്തും അനുവദനീയമാവുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വയുമിനു ബി വബിമാ ജിഇതു ബിഹി, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം, എന്നിൽ വിശ്വസിക്കണം, ഞാൻ കൊണ്ടുവന്നതിൽ വിശ്വസിക്കണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹഖാണ്. എന്നാൽ മാത്രമേ ഒരാളുടെ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ, അയാളുടെ ഇസ്ലാം ശരിയാവുകയുള്ളൂ, അയാളെ നാം മുസ്ലിമായി പരിഗണിക്കുകയുള്ളൂ. അതാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസുകൾ അടുത്ത ദിവസം നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ തൂബു ഇലൈക് വ സല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മാഇൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.